2020 ജനുവരി 17 വെള്ളിയാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന്. സ്വാമി വിവേകാനന്ദനിൽ ജ്വലിച്ച ദിവ്യപ്രഭ, ആർ രമാദേവി എഴുതിയ ലേഖനം. ആർഷഭാരതത്തിന്റെ ആധ്യാത്മിക വൈശിഷ്ട്യം ലോകത്തിനു മുന്നിൽ പ്രജ്വലിപ്പിച്ച ഊർജ്ജസ്വലനും തേജസ്വിയുമായ മഹാത്മാവാണ് സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹത്തിന്റെ 158 ജന്മതിഥിയാണിന്ന്. 1863 ജനുവരി 12 മകരസംക്രമത്തിൽ കൃഷ്ണസപ്തമതിഥിയിൽ ഉത്തരയാനാരംഭത്തിൽ കൊൽക്കത്തയുടെ വടക്ക് സിംലയിലായിരുന്നു ജനനം. കുലീനതയിലും പാണ്ഡിത്യത്തിലും ഈശ്വരഭക്തിയിലും മികവുറ്റ കുടുംബത്തിലാണ് പൂജാതനായത്. കൊൽക്കത്ത ഹൈക്കോടതിയിൽ അറ്റോർണി ജനറലായിരുന്ന വിശ്വനാഥ ദത്തയായിരുന്നു പിതാവ്. അദ്ദേഹം വിശാല ഹൃദയനും ഉദാരമതിയുമായിരുന്നു. അമ്മ ഭുവനേശ്വരി ദേവിയായിരുന്നു. നരേന്ദ്രന്റെ ആദ്യത്തെ ആധ്യാത്മിക ഗുരു. ധ്യാനവും ലീലയായി ശീലിച്ചിരുന്നു. യാഥാസ്ഥിതിക ഹിന്ദുമതത്തിലെ പല ആചാരങ്ങളെയും എതിർത്തുകൊണ്ട് രൂപീകൃതമായ ബ്രഹ്മസമാജത്തിൽ നരേനും അംഗമായി. ആധ്യാത്മിക തൃഷ്ണയ്ക്ക് ഉത്തരം കിട്ടാതെ മനസ്സ് അസ്വസ്ഥമായിരുന്ന കാലത്താണ് ശ്രീരാമകൃഷ്ണ പരമഹംസനെ കാണാനിടയായത്. അദ്ദേഹം ത്യാഗിയാണെന്ന് മനസ്സിലാക്കിയ നരേന്ദ്രൻ ഉത്തരം കിട്ടാതെ മനസ്സിനെ മതിച്ചുകൊണ്ടിരുന്ന ആ ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചു. മഹാശയ, അങ്ങ് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? നിന്നെ കാണുന്നതുപോലെ ഞാൻ അദ്ദേഹത്തെ കാണുന്നു. കുറെ കൂടി തീവ്രമായ ഭാവത്തിലാണെന്നു മാത്രം. നിന്നോട് സംസാരിക്കുന്നതുപോലെ അദ്ദേഹത്തോട് സംസാരിക്കാനാകും. ഈശ്വരനു വേണ്ടി കേണാൽ അദ്ദേഹം പ്രത്യക്ഷമാകുമെന്ന് പറഞ്ഞു. നരേന്ദ്രന് വിഗ്രഹാരാധനയിൽ വിശ്വാസമില്ലായിരുന്നു. ഗുരുദേവൻ നരേന്ദ്രനോട് കുടുംബത്തെ ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷിക്കാൻ ഭവതാരിണീ ദേവിയോട് പ്രാർത്ഥിക്കാൻ ഉപദേശിച്ചു. അമ്മയെ അംഗീകരിക്കാത്തതുകൊണ്ടാണ് ഇത്രയും ദുഃഖം അനുഭവിക്കുന്നതെന്നും പറഞ്ഞു. അമ്മയെ അറിഞ്ഞുകൂടെന്നും ഗുരു തന്നെ അമ്മയോട് പ്രാർത്ഥിക്കണമെന്നുമായിരുന്നു ശിഷ്യൻ ആവശ്യപ്പെട്ടത്. നരേൻ തന്നെ ദേവീസന്നിധിയിൽ പോയി പ്രാർത്ഥിക്കണമെന്ന് ഗുരു പറഞ്ഞു. അന്നാദ്യമായി ദേവീസന്നിധിയിൽ പോയി നരേൻ മനമുരുകി പ്രാർത്ഥിച്ചു. ജ്ഞാനത്തിനും ഭക്തിക്കും വേണ്ടി മനമുരുകിയാണ് പ്രാർത്ഥിച്ചത്. 3 പ്രാവശ്യം പോയി. പക്ഷേ കുടുംബത്തെക്കുറിച്ച് പ്രാർത്ഥിക്കാനായില്ല. ഇത് ഗുരുവിനെ അറിയിച്ചു. ലോക നന്മയ്ക്കു വേണ്ടിയാണ് നിന്റെ ജന്മം. അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ഭക്ഷണത്തിനും വസ്ത്രത്തിനും മുട്ടുവരില്ലെന്നും ഗുരു ആശ്വസിപ്പിച്ചു. 1885 മധ്യത്തിൽ ശ്രീരാമകൃഷ്ണദേവന്റെ കണ്ഠരോഗം അധികരിച്ചു. ശിഷ്യർ കടുത്ത ദുഃഖത്തിലായി. യുവശിഷ്യർ കാശീപുരം ഉദ്യാനഗൃഹത്തിൽ താമസിച്ച് ഗുരുവിനെ ശുശ്രൂഷിച്ചു. നരേന്ദ്രന്റെ വലിയ ആഗ്രഹം സമാധിയിൽ മുഴുകിയിരിക്കാനാണെന്ന് മനസ്സിലാക്കിയ ഗുരുദേവൻ പടർന്നു പന്തലിച്ച് ആശ്രയം നൽകുന്ന വൻ വൃക്ഷമാകാനാണ് നിന്റെ നിയോഗമെന്ന് ഓർമ്മിപ്പിച്ചു. പ്രിയ ശിഷ്യൻ ആഗ്രഹിച്ച അപൂർവ അനുഭൂതി ഒരിക്കൽ ലഭ്യമാക്കി. അത് തൽക്കാലം പൂട്ടുകയാണെന്നും താക്കോൽ തന്റെ കയ്യിലായിരിക്കുമെന്നും ഗുരു പറഞ്ഞു. 1890 മുതൽ സ്വാമിജി യാത്രകൾ ആരംഭിച്ചു. ആദ്യം കാശി, വൃന്ദാവനം, ബദരി, രാമേശ്വരം തുടങ്ങിയ പുണ്യതീർത്ഥങ്ങൾ സന്ദർശിച്ചു. ഹിമാലയം മുതൽ കന്യാകുമാരി വരെ തീവണ്ടിയിലും കപ്പലിലും കാൽനടയായും യാത്ര ചെയ്തു. കയ്യിൽ യാതൊന്നും കരുതിയില്ല. ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ദരിദ്രരുടെയും രാജാക്കന്മാരുടെയും കൂടെ താമസിച്ചു. വൃക്ഷച്ചുവട്ടിൽ അന്തിയുറങ്ങി പട്ടിണി കിടന്നു. ജൂലൈയിൽ സ്വാമിജി അമേരിക്കയിലെത്തി. പിന്നീടുള്ള ദിനങ്ങൾ ദുർഘടം പിടിച്ചതുമായിരുന്നു. സമ്മേളനത്തിന് പ്രവേശിക്കാനുള്ള സാക്ഷ്യപത്രമില്ലായിരുന്നു. വളരെ നേരത്തെ അമേരിക്കയിലെത്തിയതുകൊണ്ട് ബാക്കിയുള്ള ദിവസങ്ങൾ കഴിച്ചുകൂട്ടാൻ പണത്തിന്റെ ദൌർലഭ്യവും ഉണ്ടായി. ഈശ്വരാനുഗ്രഹത്താൽ ഹാർവേർഡ് വിശ്വവിദ്യാലയത്തിലെ ഗ്രീക്ക് സാഹിത്യാധ്യാപകനായ J.H. റൈറ്ററിനെ പരിചയപ്പെട്ടു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. സ്വാമി അങ്ങയോട് പ്രമാണപത്രം ആവശ്യപ്പെടുന്നത് സൂര്യന് പ്രകാശിക്കാനുള്ള അവകാശം ചോദിക്കും പോലെയാണ്. മതമഹാസമ്മേളനത്തിന്റെ നടത്തിപ്പിലുള്ള റൈറ്ററിന്റെ സഹോദരന് കത്തും സ്വാമിജിയെ ഏൽപ്പിച്ചു. അതിലിങ്ങനെ എഴുതിയിരുന്നു. നമ്മുടെ വിശ്വവിദ്യാലയത്തിലെ അധ്യാപകരെയെല്ലാം കൂടിച്ചേർത്താലും അതിലധികം വിദ്വത്വമുള്ള പുരുഷശ്രേഷ്ഠനെയാണ് പരിചയപ്പെടുത്തുന്നത്. സെപ്റ്റംബർ 11 ആർട്ട് പാലസിൽ നടന്ന സമ്മേളനത്തിൽ തേജസ്വിയായ വിവേകാനന്ദ സ്വാമികൾ സദസ്സിനെ അമേരിക്കയിലെ സഹോദരീ സഹോദരന്മാരെയെന്ന് അഭിസംബോധന ചെയ്തു. 7000 പേരുള്ള സദസ്സ് കരഘോഷം മുഴക്കി. 1902 ജൂലൈ 4 മഹാസമാധി ദിനം. അന്നും സ്വാമിജി ബ്രഹ്മചാരികൾക്ക് 3 മണിക്കൂർ സംസ്കൃത ക്ലാസ് എടുത്തു. പ്രേമാനന്ദ സ്വാമികളുമൊത്ത് നടക്കാൻ പോയപ്പോൾ ഒരു വൈദിക കലാശാല സ്ഥാപിക്കാനുള്ള ആശയം പ്രകടിപ്പിച്ചു. ഉദ്ദേശത്തെക്കുറിച്ച് പ്രേമാനന്ദ സ്വാമി ആരാഞ്ഞപ്പോൾ അത് അന്ധവിശ്വാസങ്ങളെ ഉന്മൂലനം ചെയ്യും എന്നായിരുന്നു സ്വാമിജിയുടെ മറുപടി.